പാഠം 14 ആരാധന മത്സരവും ക്രൈസ്തവ ജീവിതവും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാൾ ഇവയാണ്. 6 ദിവസം ജോലി ചെയ്യണം. 7-ാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ്. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ്. 15-ാം ദിവസം പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഇതുപോലെ ആദ്യഫലങ്ങളുടെ തിരുനാളും ആഴ്ചകളുടെ തിരുനാളും പുതുവത്സര ദിവസവും കൂടാര തിരുനാളുമൊക്കെ ആചരിക്കുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. ലേവ്യർ 23-ാം അധ്യായം 1 മുതൽ 44 വാക്യങ്ങൾ. ഈ തിരുനാൾ ആചരണങ്ങളുടെ എല്ലാം ലക്ഷ്യം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്നതായിരുന്നു. ഇവയിലൂടെ അവരുടെ ജീവിതം മുഴുവനും തന്നോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഈശോമിശിഹായിൽ പൂർത്തിയാക്കപ്പെട്ട ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ സുപ്രധാന സംഭവങ്ങളെ അനുസ്മരിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ് സഭ ആരാധന മത്സരത്തിലൂടെ ചെയ്യുന്നത്. ഈശോയുടെ ജനനം മുതൽ അവിടുത്തെ മഹത്വപൂർണമായ 2-ാമത്തെ ആഗമനം വരെ നീളുന്ന രക്ഷാകര സംഭവത്തിലെ പ്രധാന രഹസ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ആരാധനാ മത്സരം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി സഭയുടെ പാത്രയാകീസായിരുന്ന ഈശോയാഭ 3-ാമനാണ് നമ്മുടെ ആരാധനാ മത്സര പഞ്ചാംഗം ഇപ്പോഴത്തെ രീതിയിൽ ക്രമീകരിച്ചത്. വിവിധ കാലങ്ങളുടെ പ്രാധാന്യം, ഈശോയുടെ ജീവിത രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മിശിഹാനുഭവത്തിൽ ജീവിക്കുവാനും അതിൻ്റെ ഫലമായ സ്വർഗീയ സൗഭാഗ്യം നേടാനും വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ. ഈശോയിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര സംഭവങ്ങളുടെ സമയബന്ധിതമായ അനുസ്മരണവും ആചരണവും ഐതിൻ്റെ ചൈതന്യമനുസരിച്ചുള്ള ജീവിതവും നമ്മെ യഥാർത്ഥ ക്രൈസ്തവരാക്കും. രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ആരാധനാ മത്സരത്തെ 9 തിരിച്ചിരിക്കുന്നു. ഈശോയുടെ ജനനത്തിന് ഒരുക്കമായി മംഗളവാർത്തകാലം, അവിടുത്തെ ജനനത്തെ അനുസ്മരിക്കുന്ന പിറവിക്കാലം, മാമോദിസ കേന്ദ്രമാക്കി ദനഹാകാലം, ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തെയും അവിടുത്തെ പീഡാനുഭവത്തെയും മരണത്തെയും അടിസ്ഥാനമാക്കി നോമ്പുകാലം, ഉത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഉയർപ്പുകാലം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും സഭയുടെ പ്രവർത്തനവും അനുസ്മരിക്കുന്ന സ്ലീഹാകാലം, സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കൈത്താക്കാലം, അവിടുത്തെ രൂപാന്തരീകരണവും 2-ാമത്തെ ആഗമനവും അനുസ്മരിക്കുന്ന ഏലിവ സ്ലീവ മൂശ കാലങ്ങൾ, തൻ്റെ മണവാട്ടിയായ സഭയെ ഈശോ പിതാവിന് സമർപ്പിക്കുന്ന പള്ളിക്കൂതാശകാലം എന്നിങ്ങനെ 9 കാലങ്ങളാണ് സീറോ മലബാർ സഭയിലുള്ളത്. ഓരോ കാലത്തിൻ്റെയും ചൈതന്യം വിശ്വാസികൾക്ക് അനുഭവവേദ്യമാക്കത്തക്ക രീതിയിൽ വിശുദ്ധ കുർബാനയിലെ കാലമനുസരിച്ച് മാറി വരുന്ന പ്രാർത്ഥനകളും, അതായത് പ്രോപ്രിയ യാമപ്രാർത്ഥനകളും ക്രമീകരിച്ചിരിക്കുന്നു. മിശിഹാനുഭവത്തിൻ വളരുവാൻ ആരാധനാക്രമകാലങ്ങളുടെ ചൈതന്യമനുസരിച്ച് ജീവിക്കണം. ഭക്തിയാഭ്യാസങ്ങൾ പോലും ആരാധനാക്രമ ചൈതന്യത്തിൽ നിന്നുദ്ഭവിക്കുന്നതോ അതിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയിരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നത് ഇതിനാലാണ്. ആരാധനാക്രമം 13. മംഗളവാർത്തകാലം അഥവാ പിറവിക്കാലം. മംഗളവാർത്തകാലത്തോടുകൂടിയാണ് നമ്മുടെ ആരാധനാ മത്സരം ആരംഭിക്കുന്നത്. 25-ാം തീയതി ആഘോഷിക്കുന്ന ഈശോയുടെ ജനനത്തിന് ഒരുക്കമായിട്ട് ഈ കാലം ക്രമീകരിച്ചിരിക്കുന്നു. ഈശോയുടെ തിരുപിറവിക്ക് മുമ്പ് 4 ഞായറാഴ്ചകൾ വരത്തക്ക വിധമാണ് മംഗളവാർത്തകാലം ആരംഭിക്കുന്നത്. എന്നാൽ 1 മുതൽ 25 വരെയാണ് ഈശോയുടെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള 25 നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. സുറിയാനി ഭാഷയിൽ അറിയിപ്പുകളുടെ കാലമെന്നർത്ഥം വരുന്ന സൂഭാറ എന്ന പേരിൽ ഈ കാലം അറിയപ്പെടുന്നു. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന മാനവ വംശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മംഗളകരമായ വാർത്തയായിരുന്നു ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാ മറിയത്തെ അറിയിച്ചത്. നാം പാപികളായിരുന്നിട്ടും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം തിരുപ്പിറവിയിലൂടെ വെളിവാകുന്നു. ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിന് ദൈവത്തെയും മറ്റുള്ളവരെയും വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചുകൊണ്ട് നാം പ്രതിസ്നേഹം നൽകണം. ഈശോയുടെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. യോഹന്നാൻ്റെ ജനനം, മനുഷ്യ സൃഷ്ടി, ആദി മാതാപിതാക്കളുടെ അനുസരണക്കേടും അതിൻ്റെ അനന്തരഫലങ്ങളും, അധംപതിച്ച മനുഷ്യവംശത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ, ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനം, മാനവവംശവുമായി അവിടുന്ന് ചെയ്ത ഉടമ്പടി, രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ തുടങ്ങിയവയാണ് ഈ കാലത്തിൽ പ്രത്യേകം ധ്യാനിക്കുന്ന വിഷയങ്ങൾ. പാപം വരുത്തിവയ്ക്കുന്ന വിനയെക്കുറിച്ച് സഭ നമ്മെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. രക്ഷകനെ സ്വീകരിക്കുന്നതിന് പശ്ചാത്താപവും പ്രായശ്ചിതവും ആവശ്യമാണ്. രക്ഷാകരഹസ്യത്തിൽ പൂർണ്ണമായും സഹകരിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ പ്രത്യേകമാംവിധം അനുസ്മരിക്കുന്ന കാലം കൂടിയാണിത്. മറിയത്തെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. പിറവിക്കാലം. ഈശോമിശിഹായുടെ പിറവി തിരുനാൾ മുതൽ ദനഹാ തിരുനാൾ വരെയുള്ള ദിനങ്ങളാണ് പിറവിക്കാലമായി കണക്കാക്കപ്പെടുന്നത്. ഈശോയുടെ തിരുപ്പിറവി, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്, ജ്ഞാനികളുടെ സന്ദർശനം, ഈജിപ്തിലേക്കുള്ള പലായനം എന്നിവയാണ് പിറവിക്കാലത്തിലെ പ്രധാന ചിന്താവിഷയങ്ങൾ. സ്വന്തമായി യാതൊരു യോഗ്യതയും ഇല്ലാത്ത മനുഷ്യന് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും രക്ഷയുടെയും അച്ചാരമായി ദൈവപുത്രനെ നൽകിയ പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യത്തെയും സ്നേഹത്തെയും അനുസ്മരിക്കുന്ന അവസരമാണിത്. രക്ഷകന്റെ ചിന്തനത്തിൽ അനുഭവപ്പെടുന്ന അവാച്യമായ സന്തോഷം, രക്ഷകനെ നൽകിയ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ആദരവ് എന്നിവയൊക്കെയാണ് ഈ കാലത്തിൽ നമുക്കുണ്ടാകേണ്ട വികാരങ്ങളും മനോഭാവങ്ങളും. ദനഹാകാലം. ഈശോയുടെ മാമോദീസായും പരസ്യ ജീവിതവും പ്രത്യേകമായി അനുസ്മരിക്കുന്ന കാലമാണ് ദനഹാകാലം. ജനുവരി 6 ആചരിക്കുന്ന ദനഹാ തിരുനാളോടുകൂടിയാണ് ദനഹാകാലം ആരംഭിക്കുന്നത്. 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭ ആഘോഷിച്ചു വരുന്ന തിരുനാളാണ് ദനഹ. ദനഹ എന്ന സുറിയാനി വാക്കിന് സൂര്യോദയം, പ്രതിക്ഷീകരണം എന്നൊക്കെയാണ് അർത്ഥം. ഈശോയുടെ മാമോദീസ വേടയിൽ അവിടുത്തെ ദൈവപുത്രത്വവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ തൃത്വരഹസ്യവും മനുഷ്യന് വെളിപ്പെടുത്തുന്ന വലിയ സംഭവമാണ് ഈ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത്. മാമോദീസയെ തുടർന്ന് അവിടുന്ന് ആരംഭിച്ച പരസ്യ ജീവിതത്തിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയും ചെയ്ത ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രതിസ്നേഹം നൽകുവാൻ ഈ കാലത്തിൻ്റെ ചൈതന്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത അപ്പസ്തോലന്മാരെയും വിശുദ്ധരെയും ദനഹാകാലത്തിലെ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകം അനുസ്മരിക്കുന്നു. ദനഹാകാലത്തെ അവസാന വെള്ളിയാഴ്ച ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവർ എന്ന നിലയിൽ മരിച്ചവർക്കു വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നോമ്പുകാലം. ആരാധനാ വത്സരത്തിൻ്റെ കേന്ദ്രമായ ഉയർപ്പ് തിരുനാളിനൊരുക്കമായുള്ള 7 ആഴ്ചകളാണ് നോമ്പുകാലം. പിശാചിൻ്റെ പരീക്ഷണങ്ങളെ പരാജയപ്പെടുത്തിയ ഈശോയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കാലം ആരംഭിക്കുന്നത്. ഈശോയുടെ പീഡാനുഭവ മരണ രഹസ്യങ്ങളെ പ്രത്യേകമാംവിധം ധ്യാനിക്കാനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുവാനും ഈ കാലം നീക്കിവച്ചിരിക്കുന്നു. മരുഭൂമിയിലെ 40 ദിവസത്തെ ഈശോയുടെ ഉപവാസമാണ് വലിയ നോമ്പിന് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അടിസ്ഥാനം. ഈ കാലത്തിൻ്റെ 1-ാം ഞായർ പേതുർത്ത ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. പേതുർത്ത എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം തിരിഞ്ഞു നോക്കൽ എന്നാണ്. പേതുർത്ത ഞായർ പാതിര മുതൽ ഉയർപ്പ് ഞായർ വരെയുള്ള 50 ദിവസങ്ങളിലും നമ്മുടെ സഭയിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു. മനുഷ്യൻ്റെ പാപവും അതിൻ്റെ അനന്തരഫലങ്ങളും അനുതാപത്തിൻ്റെയും മനപരിവർത്തനത്തിൻ്റെയും ആവശ്യകത, അനുതപിക്കുന്ന പാപികളോട് ദൈവം കാണിക്കുന്ന അനന്തമായ സ്നേഹവും കാരുണ്യവും ഈശോയുടെ പീഡാനുഭവവും മരണവും എന്നീ രഹസ്യങ്ങൾ നോമ്പുകാലത്ത് നാം പ്രത്യേകം അനുസ്മരിക്കുന്നു. പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി പിതാവിനെ സ്വയം സമർപ്പിച്ച മിശിഹായെ പോലെ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും വഴി തിന്മയുടെ ശക്തിയെ അതിജീവിക്കാൻ ആവശ്യമായ ശക്തി ആർജിക്കേണ്ട കാലമാണ് നോമ്പുകാലം. ഉയർപ്പുകാലം. സഭാവത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായ ഉയർപ്പ് തിരുനാളാണ് ഈ കാലത്തിലെ കേന്ദ്ര സംഭവം. പുനരുദ്ധാനത്തിലൂടെ ഈശോ നേടിയ പുതുജീവനിൽ പങ്കുചേരാനും അതിൽ സന്തോഷിക്കുവാനുമുള്ള കാലമാണിത്. ഉയർപ്പ് തിരുനാൾ മുതൽ പന്തക്കുസ്ത വരെയുള്ള 7 ആഴ്ചകളാണ് ഉയർപ്പുകാലം. ഈശോയുടെ ഉദ്ധാനത്തോടെയാണല്ലോ ആദ്യമായി സ്വർഗം തുറന്നതും വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതും. അതിനാൽ ഉയർപ്പുകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സകല വിശുദ്ധരുടെയും തിരുനാൾ ആചരിക്കുന്നു. ഉയർപ്പുകാലത്തിലെ 2-ാം ഞായറാഴ്ചയെ പുതുനായർ എന്നും മാർത്തോമ നായർ എന്നും വിളിക്കുന്നു. ഉദ്ധിതനായ മിശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മുടെ പിതാവായ തോമസ് ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനം അനുസ്മരിക്കുന്ന ദിനമാണിത്. ഈ കാലത്തിലെ ആദ്യത്തെ ആഴ്ചയെ ആഴ്ചകളുടെ ആഴ്ച എന്ന് വിളിക്കുന്നു. ഈശോയുടെ ഉയർപ്പ് നമ്മുടെ ഉദ്ധാനത്തിൻ്റെ അച്ചാരമാണ്. മിശിഹ ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം നിരർത്ഥകമാണ്, നിങ്ങളുടെ വിശ്വാസവും നിരർത്ഥകം. 1 കൊരിന്ത്യോസ് 15:14. മാമോദീസയിലൂടെ നാം പ്രതീകാത്മകമായി മിശിഹായുടെ കൂടെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്യുന്നു. റോമ 6:3-4. ഈശോയുടെ മരണത്തിലും ഉദ്ധാനത്തിലുമുള്ള ഈ പങ്കുചേരൽ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതശൈലിയാക്കി മാറ്റി പാപത്തിന് മരിച്ചവരും ഈശോയിൽ ജീവിക്കുന്നവരുമായി ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് നാം രൂപാന്തരപ്പെടുവാൻ ഉയർപ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 2 തിമോത്തിയോസ് 2:12. സ്ലീഹകാലം. പന്തക്കുസ്ത തിരുനാളോടെയാണ് സ്ലീഹകാലം ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും അവിടുത്തെ പ്രവർത്തനങ്ങളും സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള ബന്ധം, ആദിമസഭയുടെ ചൈതന്യം, സഭയുടെ പ്രേക്ഷിത സ്വഭാവം എന്നിവയാണ് ഈ കാലത്തിലെ പ്രധാന ചിന്താവിഷയങ്ങൾ. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പന്തക്കുസ്തയിലാണ്. പന്തക്കുസ്തയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാർ സുവിശേഷ സന്ദേശവുമായി ലോകമെങ്ങും പോവുകയും വിവിധ സഭാസമൂഹങ്ങൾക്ക് അടിസ്ഥാനമിടുകയും ചെയ്തു. സ്ലീഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ എന്നാണ്. മാമുദീസായും തൈലാഭിഷേകവും സ്വീകരിച്ച നാം എല്ലാവരും സ്ലീഹന്മാരെ പോലെ ഐക്യപ്പെട്ടവരാണ്. സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേർന്ന് നാമും ഈശോയ്ക്ക് സാക്ഷികളാകണം എന്ന് സ്ലീഹകാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കൈത്തകാലം. സ്ലീഹകാലത്തെ തുടർന്ന് വരുന്ന 7 ആഴ്ചകളാണ് കൈത്തകാലം എന്നറിയപ്പെടുന്നത്. കൈത്ത എന്ന സുറിയാനി വാക്കിന് വിളവെടുപ്പ് നടക്കുന്ന കാലമായ വേനൽക്കാലം എന്നാണ് അർത്ഥം. ഫലാഗമകാലം എന്നും ഈ കാലം അറിയപ്പെടുന്നു. സ്ലീഹന്മാരുടെ പ്രവർത്തന ഫലമായി വേരുപിടിച്ച് വളർച്ച ആരംഭിച്ച സഭാതരു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പടർന്നു പന്തലിച്ച് ധാരാളം വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ജന്മം നൽകി വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കൈത്തകാലത്തിൽ നാം അനുസ്മരിക്കുന്നത്. സഭയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായ 12 സ്ലീഹന്മാരുടെ തിരുനാളോടുകൂടിയാണ് ഈ കാലം ആരംഭിക്കുന്നത്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരെ ഈ കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ അനുസ്മരിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്കായി പ്രയത്നിക്കാനുള്ള താല്പര്യവും ചൈതന്യവും ഈ കാലത്ത് സഭാമക്കൾ ആർജിക്കണം. ഏലിയ സ്ലീവ മൂസ കാലങ്ങൾ. 14 ആചരിക്കുന്ന കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കേന്ദ്രമാക്കിയുള്ള കാലങ്ങളാണ് ഏലിയ സ്ലീവ മൂസ. സ്ലീവായുടെ അടയാളത്തോടും മാലാഖമാരുടെ അകമ്പടിയോടും കൂടി മഹത്വപൂർണനായി വരാനിരിക്കുന്ന മിശിഹായുടെ 2-ാമത്തെ ആഗമനവും ലോകാവസാനവും അന്ത്യവിധിയും ധ്യാന വിഷയമാക്കുന്ന ഈ കാലത്തിൽ ദേവദൂതന്മാരാൽ പരിസേവിതനായി പ്രത്യക്ഷപ്പെടുന്ന മിശിഹായെ വിശുദ്ധരോടൊന്നിച്ച് എതിരേൽക്കുവാനുള്ള അനുഗ്രഹത്തിനായി സഭ പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരായ ജാഗ്രത പുലർത്തുവാനും പാപങ്ങളെ തുടച്ചുമാറ്റി കർത്താവിൻ്റെ 2-ാമത്തെ വരവിനായി കാത്തിരിക്കുവാനും ഈ കാലം ആഹ്വാനം ചെയ്യുന്നു. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ അവിടത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയായും ഈ കാലത്ത് പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്നു. കർത്താവിൻ്റെ രൂപാന്തരീകരണം അവിടുത്തെ 2-ാമത്തെ വരവിൻ്റെ പ്രതീകമാണല്ലോ. മോശ നിയമത്തിൻ്റെയും ഏലിവ പ്രവാചകന്മാരുടെയും പ്രതീകമാണ്. മിശിഹായുടെ 2-ാമത്തെ വരവിന് മുൻപായി ഏലിയ വരുമെന്നും വിനാശത്തിൻ്റെ പുത്രനുമായി തർക്കിച്ച് അവൻ്റെ തെറ്റ് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നും ആദിമസഭ വിശ്വസിച്ചിരുന്നു. പള്ളിക്കൂതാശ കാലം. ആരാധനാ വത്സലത്തിലെ അവസാനത്തെ 4 ആഴ്ചകൾ ചേരുന്ന കാലമാണ് പള്ളിക്കൂതാശകാലം. യുഗാന്ത്യത്തിൽ ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ പിതാവിന് സമർപ്പിക്കുന്നതിനെ ഈ കാലത്ത് അനുസ്മരിക്കുന്നു. ആദ്യത്തെ ആഴ്ചയിലെ തിരുനാൾ തന്നെ സഭാസമർപ്പണ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത്. സഭയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും സ്വർഗോത്മുഖമായി നീങ്ങുന്ന സഭയോട് താദാത്മ്യപ്പെടുവാനും ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നു. ആരാധനാ വത്സരവും യാമപ്രാർത്ഥനയും. കുർബാനയിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച സമ്മേളനത്തിൽ നാം ആഘോഷിക്കുന്ന മിശിഹായുടെ രഹസ്യം, അവിടുത്തെ മനുഷ്യാവതാരവും പെസഹായും യാമപ്രാർത്ഥനയുടെ ആഘോഷത്തിലൂടെ ഓരോ ദിവസത്തിൻ്റെയും സമയത്തിൽ ഉൾച്ചേർക്കുകയും അതിനെ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ ആഘോഷം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന സ്ലൈഹിക ആഹ്വാനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവസ്തുതിയിൽ ദിനരാത്രങ്ങളുടെ മുഴുവൻ ഗതിയെയും വിശുദ്ധീകരിക്കത്തക്ക വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സഭയുടെ ഈ പൊതു പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് വിശ്വാസികൾ, അതായത് വൈദികർ, സന്യസ്തർ, അൽമായർ, മാമുദിസ സ്വീകരിച്ചവരുടെ രാജകീയ പൗരോഹിത്യം നിർവഹിക്കുന്നു. സഭ അംഗീകരിച്ച രൂപത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ യാമപ്രാർത്ഥന യഥാർത്ഥത്തിൽ തൻ്റെ മണവാളനോട് സംസാരിക്കുന്ന മണവാട്ടിയോട് തന്നെ സ്വരമാണ്. മിശിഹ തന്നെ തൻ്റെ ശരീരത്തോടൊപ്പം പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇപ്രകാരം ആരാധന വത്സലത്തിലെ വിവിധ കാലങ്ങളിലൂടെ ഈശോ തൻ്റെ ജനന മരണോദ്ധാനങ്ങളിലൂടെ നേടിത്തന്ന രക്ഷയുടെ അനുഭവം ഉൾക്കൊണ്ട് വളരുവാനും അവസാനം സ്വർഗീയ പറുദീസായിൽ എത്തിച്ചേരുവാനും നമുക്ക് സാധിക്കുന്നു.